ശരീരത്തിന്റെ മരണത്തെ എന്തുകൊണ്ട് ഒരു ഉറക്കം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. 1 തെസ്സലോനിക്കർ 4:13 വാക്യങ്ങൾ. ആത്മാവ് മരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആത്മാവിന് ഉയർത്തെഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. ശരീരത്തിന് മാത്രമേ മരണത്തിൽ കിടക്കുവാൻ കഴിയൂ, ശരീരത്തിന് മാത്രമേ ഉയർത്തെഴുന്നേൽപ്പിൽ നിൽക്കുവാനും സാധിക്കൂ. 2 കൊരിന്ത്യർ 5:8 പൗലോസ് പറയുന്നത് വളരെ അധികം ഇതിനോടൊത്തുവരുന്നു. ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ, ശരീരം വിട്ടാൽ കർത്താവിനോട് കൂടെ. ശരീരം എന്നത് ബലഹീനമായ ഒരു കൂടാരം മാത്രമാണ്, മരണത്തിൽ അത് താൽക്കാലികമായി മാറ്റിവെക്കുന്നു. 2 കൊരിന്ത്യർ 5:1 നാം വായിക്കുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. നാം ജീവിക്കുന്ന നമ്മുടെ ശരീരം ഒരു കൂടാരം മാത്രമാണ്. അതെ സുഹൃത്തെ, താങ്കൾ ഇപ്പോൾ പാർക്കുന്ന വീടിന് 10 ലക്ഷം രൂപ ചെലവഴിച്ച് പണിയിച്ചതായിരുന്നാലും താങ്കൾ വാസ്തവത്തിൽ വസിക്കുന്നത് ഒരു ചെറിയ കൂടാരത്തിലാണ്. ചിലർ കുടിലുകളിലും ചിലർ കൊട്ടാരങ്ങളിലും ജീവിക്കുന്നു എന്നല്ല, നമുക്കെല്ലാം ഒരുപോലെയുള്ള ഒരു കൂടാരമാകുന്നു നൽകിയിരിക്കുന്നത്, ഒരു ടെൻ്റ്. എനിക്ക് ഏതോ കൂടിയ ഒരു കൂടാരമുണ്ട് എന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ല. ആരോ നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കളുടെ യഥാർത്ഥ വില കണക്ക് കൂട്ടി പറഞ്ഞിരിക്കുന്നത് വായിച്ചിട്ടില്ലേ? അങ്ങേയറ്റം 8 രൂപയ്ക്കുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഈ കൂടാരം തീർത്തിരിക്കുന്നത്. ഏത് നിമിഷവും ഈ കൂടാരം തറപറ്റാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും ഈ കൂടാരം പൊളിയാം. താങ്കൾ അത് വിശ്വസിക്കുന്നില്ല എങ്കിൽ ഓടി വരുന്ന ഒരു ബസിന്റെ മുൻപിലേക്ക് കയറി ഒന്ന് നിന്നാലും ഉടനെ താങ്കളുടെ കൂടാരം പൊളിഞ്ഞു പോകുന്നത് കാണുവാൻ സാധിക്കും. നമ്മുടെ ശരീരങ്ങൾ വാസ്തവത്തിൽ വളരെ ബലഹീനമാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാലും, 2 കൊരിന്ത്യർ 5:2-4 വാക്യങ്ങളിൽ, ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു, എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതെ, നമ്മുടെ കൂടാരങ്ങളിൽ നാം ഞരങ്ങുന്നു. താങ്കൾ ആ സത്യം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഒരു ദിവസം ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ വളരെ പ്രായം ചെന്ന അവിടുത്തെ അപ്പച്ചനെ കണ്ടു. 80 കഴിഞ്ഞ അപ്പച്ചൻ ഏതോ കാര്യത്തിന് വീട്ടിലുള്ള എല്ലാവരെയും വഴക്ക് പറയുന്നു. വഴക്കാണെങ്കിൽ സാരമില്ല, ചീത്ത വിളിക്കുന്നു. ചില പ്രായമുള്ളവർക്ക് അങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് അവർക്ക് ആരെ വേണമെങ്കിലും ചീത്ത വിളിക്കാമെന്ന്. അപ്പച്ചൻ ആകെ അങ്ങ് ദേഷ്യത്തിലാണ്. ഞാൻ പറഞ്ഞു, അപ്പച്ച, ഇനിയും അധികം നാൾ അപ്പച്ചൻ ഇവിടെ കാണുകയില്ലല്ലോ, ഈ പറയുന്നതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പച്ചൻ കോപം ഒട്ടും വിടാതെ എന്നോടായി ചോദിച്ചു, ഞാൻ ഇനിയും അധികം നാൾ ഇവിടെ കാണില്ല എന്ന് തന്നോട് ആരാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ദൈവം തന്നെയാണ് അത് പറയുന്നത്. അവൻ അപ്പച്ചന്റെ മുടിയൊക്കെ നരപ്പിച്ചത് കണ്ടില്ലേ? പണ്ടത്തെ ഇതുപോലെ ഓടിച്ചാടി പോകാമോ? അല്പം കൂനില്ലേ? നടക്കുമ്പോൾ ഒരു വടി വേണം എന്ന് തോന്നുന്നില്ലേ? ചുക്കും ചുളിവും മുഖത്ത് കാണുന്നില്ലേ? നടക്കുമ്പോൾ അണയ്ക്കുന്നില്ലേ? അപ്പച്ചൻ ഇനിയും അധികം നാൾ ഇവിടെ ഉണ്ടാകില്ല എന്ന് ദൈവം പറയുന്നതാണ് ഇതെല്ലാം. അപ്പച്ച, നാം ഇവിടെ ചെറിയ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. നാം വളരെ വേഗം ഇവിടെ നിന്ന് മറയും. അതെ, അതാണ് വാസ്തവം. ഒരു കാറ്റടിച്ചാൽ നിലം പൊത്തുന്ന കൂടാരത്തിലാണ് നാം വസിക്കുന്നത്. ഒരു മഹാനായ വ്യക്തി വളരെ പ്രായം ചെന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് ആ മഹാൻ പറഞ്ഞ മറുപടി, തനിക്ക് സുഖമാണെന്നും താൻ പാർക്കുന്ന വീട് ഇടിഞ്ഞു പൊളിയുന്നു, കേടുപാട് പോക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് എന്നുമായിരുന്നു. അതെ, നാം ഓരോരുത്തരും പാർക്കുന്ന നമ്മുടെ ഈ ശരീരം ഈ പറഞ്ഞതുപോലെ ഒന്നാകുന്നു. അത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കും. പ്രായം ചെല്ലും തോറും വേദനകൾ കൂടും, ഞരക്കം കൂടും. അങ്ങനെ ഈ കൂടാരം പൊളിഞ്ഞുപോകും. ഈ പഴകിയ ശരീരങ്ങൾ ശവക്കുഴിയിൽ വെക്കുവാൻ പോകുകയാണ്. അവിടെ അവ ഉറങ്ങുന്നതായിരിക്കും. ആത്മാവ് കർത്താവിനോട് കൂടെയായിരിക്കുന്നതാണ്. 2 കൊരിന്ത്യർ 5:6-7 വാക്യങ്ങളിൽ പൗലോസ് എഴുതി, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയിലല്ല, വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നാം ഈ ശരീരത്തിൽ വീട്ടിലാണ്, ഇവിടെയാണ് നാം ജീവിക്കുന്നത്. മനുഷ്യർ വാസ്തവത്തിൽ നമ്മെ കാണുന്നില്ല, നാം നമ്മുടെ ശരീരത്തിൽ മറഞ്ഞിരിക്കുകയാണ്. സാധാരണ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൺവെൻഷനോ മറ്റ് യോഗങ്ങൾക്കോ ഒക്കെ പോകുമ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഞങ്ങൾ റേഡിയോയിലൂടെ എന്നും പ്രസംഗം കേൾക്കുന്നുണ്ട്, ആളെങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണുവാൻ വന്നതാണെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓഫീസിലും ആളുകൾ വരും. അവരോടൊക്കെ പറയുവാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങൾ വാസ്തവത്തിൽ എന്നെ കണ്ടില്ല, നിങ്ങൾ ആകെ കാണുന്നത് ഒരു തലയും രണ്ട് കൈകളും ഒക്കെ മാത്രമാണ്, നിങ്ങൾ എന്നെ കാണുന്നില്ല. ഞാൻ ഈ ശരീരത്തിനുള്ളിലാകുന്നു വസിക്കുന്നത്. ഞാൻ പാർക്കുന്ന ഈ വീട് റിപ്പയർ ചെയ്ത് ശരിയാക്കാവുന്നത് പോലെയല്ല. എന്നാൽ ഈ ഭൂമിയിൽ നടക്കുന്നത്രയും ഞാൻ ഈ കൂടാരത്തിൽ പാർക്കേണ്ടതുണ്ട്. പൗലോസ് തുടർന്ന് പറയുന്നത് 2 കൊരിന്ത്യർ 5:8. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതിനേക്കാൾ മനോഹരമായി എന്തെങ്കിലും ചിന്തിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. എത്ര വലിയൊരു പ്രത്യാശയാണ് നമുക്കുള്ളത്. ഞാൻ മരിക്കുമ്പോൾ അഥവാ നിങ്ങൾ എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വന്നാൽ ഞാൻ ഉറങ്ങുന്നത് പോലെ കിടക്കുന്നു എന്ന് നിങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയ സുഹൃത്തെ, ഞാൻ അവിടെങ്ങും കാണില്ല. ഞാൻ കളഞ്ഞേച്ചു പോയ കൂടാരത്തെ മാത്രമാണ് നിങ്ങൾ കാണുന്നത്. അതെൻ്റെ പഴയ വീടാണ്, അതിനെ ഉറക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ കർത്താവിനോട് കൂടെയായിരിക്കും. പുനരുദ്ധാനത്തിൽ നമ്മുടെ ശരീരങ്ങൾ ഉയർക്കും. ശരീരത്തിന്റെ മരണത്തെ ഒരു ഉറക്കമായി പറഞ്ഞിരിക്കുന്ന മറ്റൊരു എഴുത്തുകാരൻ ദാനിയേലാകുന്നു. ദാനിയേൽ പ്രവചനം 12:2 നാം വായിക്കുന്നു, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യ നിന്ദയ്ക്കുമായും ഉണരും. പൊടി പൊടിയിലേക്ക് തിരികെ ചേരും, അത് ശരീരമാകുന്നു. എന്നാൽ ആത്മാവ് അതിനെ അയച്ച ദൈവത്തിങ്കലേക്ക് തിരികെ പോകും. ഒരു വിശ്വാസി മരിക്കുമ്പോൾ ശരീരം ഉറങ്ങുന്നു. ഒരു ദിവസം കർത്താവ് വരുമ്പോൾ ശരീരം ഉയർക്കും. എത്ര മഹത്തായ ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. 1 തെസ്സലോനിക്കർ 4:13 ചിന്തിക്കുവാൻ എടുത്തപ്പോഴാണല്ലോ നാം ശരീരം ഉറങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞത്. നമുക്കിനിയും 13 തന്നെ ഒന്ന് പഠിക്കാം. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് എന്ന്. വിജാതീയ ലോകത്തിന് യാതൊരു പ്രത്യാശയുമില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് മരണം എന്നത് ഭയാനകമായ ഒരു യാഥാർത്ഥ്യമായിരുന്നു. സകലവും കളഞ്ഞേച്ചു പോകേണ്ടി വരുന്ന ഭയാനകത്വം, പിന്നീട് ഒരിക്കലും ഒന്നും തിരിച്ചു കിട്ടാത്ത നിരാശാജനകമായ അവസ്ഥ. തെസ്സലോനിക്കയിൽ അവർ കണ്ട ഒരു ശ്ലോകം ഇപ്രകാരമായിരുന്നു, മരണത്തിന് ശേഷം ഉണരുകയില്ല, ശവക്കുഴിക്ക് ശേഷം വീണ്ടും കാണില്ല എന്ന്. ഗ്രീക്ക് കവിയായിരുന്ന തിയോക്രട്ടിക്സ് എഴുതിയതാണ്, പ്രത്യാശ എന്നുള്ളത് ജീവനുള്ളവരുടെ ഇടയിലാണ്, മരിച്ചവർക്ക് യാതൊരു ആശയ്ക്കും വഴിയില്ല എന്ന്. അതായിരുന്നു പ്രാചീന ലോകത്തിന്റെ വിശ്വാസം. അത് വളരെ നിരാശാജനകം ആയി തോന്നുന്നില്ലേ? വിശ്വാസികൾ ജാതികളെപ്പോലെ ദുഃഖിക്കരുത്. അനേക ശവസംസ്കാരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ആരും പറയാതെ തന്നെ ഒരു ക്രിസ്തീയ കുടുംബത്തെ ആ രംഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശ്വാസികളുടെ ഭവനങ്ങളിലെ പ്രത്യാശ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആളുകൾ കരയുന്ന വിധം കൊണ്ട് ഞാൻ പറയാം അവർക്ക് പ്രത്യാശയുണ്ടോ ഇല്ലയോ എന്ന്. വിശ്വാസികൾ കരയും, അവർക്ക് ദുഃഖമുണ്ടാകും, അതിന് യാതൊരു കുഴപ്പവുമില്ല. ഇല്ലാത്ത ദുഃഖം ഉണ്ടെന്ന് അഭിനയിക്കുന്നതും ഉള്ള ദുഃഖം ഇല്ലാത്തതായി കാണിക്കുന്നതും ശരിയല്ല. ചില ആളുകൾ തങ്ങൾക്ക് ഭയങ്കര പ്രത്യാശയായതിനാൽ ഒട്ടും ദുഃഖമില്ലെന്ന് കാണിക്കുവാൻ ശ്രമിച്ച് നാണം കെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു വീട്ടിൽ ഭർത്താവ് മരിച്ച് ശവശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഭാര്യ അവിടെ നിന്ന് എല്ലാവരും കേൾക്കെ ഉച്ചത്തിൽ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ എന്ന് വിളിച്ചു പറഞ്ഞു. ഇവർ വലിയ ഭക്തയാണെന്ന് അഭിമാനിക്കുന്നവർ ആയിരുന്നു. എന്നാൽ വീട്ടിൽ ഭർത്താവുമായി എപ്പോഴും വഴക്കും ആയിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേട്ടവരെല്ലാം പറഞ്ഞു ഭർത്താവ് പോയി കിട്ടിയതിനാൽ അവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞതാണെന്ന്. വാസ്തവത്തിൽ അവർ അവിടെ കരയുകയായിരുന്നു വേണ്ടത്. അവർ കരഞ്ഞിരുന്നെങ്കിൽ ഭർത്താവിനോടുള്ള സ്നേഹം അങ്ങനെങ്കിലും മറ്റുള്ളവർ അറിഞ്ഞേനെ. വിശ്വാസികൾ കരയരുതെന്ന് പൗലോസ് ഒരിക്കലും പറഞ്ഞില്ല. പൗലോസ് പറയുന്നത് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നാം ദുഃഖിക്കരുത് എന്നാണ്. ഒരു ദൈവപൈതലിന് തൻ്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ഒരു ദുഃഖമുണ്ട്, എന്നാൽ അവനൊരു പ്രത്യാശയുമുണ്ട്. അതെ, ഒരു ദൈവവൈതലിനും മാത്രമേ ഈ ലോകത്തിൽ പ്രത്യാശയുള്ളൂ. ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന വലിയ പ്രത്യാശ. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ ദുഃഖം അതിരുകടക്കാതെ ഇരിക്കൂ. ഇതെന്താകുന്നു എന്നാണ് പൗലോസ് തുടർന്ന് പറയുന്നത്. 14 വാക്യം, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. 14 വാക്യമാണ് ഞാൻ വായിച്ചത്. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് പൗലോസ് പറയുന്നത് താങ്കൾ ശ്രദ്ധിച്ചാലും, യേശു ഉറങ്ങി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവൻ മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ മരിച്ചു, ഇതത്ര കൃത്യമാണ്. തിരുവചനത്തിൽ മൂന്ന് പ്രകാരത്തിലുള്ള മരണമുണ്ട്. ഒന്നാമത് ശാരീരിക മരണം, അത് ആത്മാവ് ശരീരത്തോട് വേർപെടുന്നതാണ്. നാം സാധാരണ മരണം എന്ന് പറയുന്നത് അതാകുന്നു. ആദാം പാപം ചെയ്തു കഴിഞ്ഞ് 930 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ശാരീരികമായി മരിച്ചത്. രണ്ടാമത് വേറൊരു മരണമുള്ളത് എന്തെന്നാൽ ആത്മീക മരണം. പൗലോസ് പറയുന്നു ജഡത്തിന്റെ ചിന്ത മരണമാകുന്നു എന്ന്. അത് ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. മനുഷ്യൻ ദൈവം വിലക്കിയ കനി ഭക്ഷിക്കുന്ന നാളിൽ മരിക്കുമെന്ന് ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം മനുഷ്യനോട് കൽപ്പിച്ച മരണം ഇതത്രേ. മനുഷ്യൻ ദൈവത്തിങ്കൽ നിന്നും അകലപ്പെട്ടവനായി. ആദാം ദൈവത്തിൽ നിന്നും ഒളിക്കുന്നു. ദൈവം തോട്ടത്തിലേക്ക് വന്നപ്പോൾ ആദാം തോട്ടത്തിൽ നിന്നും ഓടി. ഇപ്പോൾ അവർ തമ്മിൽ ഒരു അകൽച്ച, വേർപാടുണ്ട്. ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ദിവസം അവൻ മരിച്ചു. ഒരു ആത്മീക മരണം. ഈ ആത്മീക മരണത്തെക്കുറിച്ച് പൗലോസ് എഫേസ്യ ലേഖനം 2:1 വാക്യത്തിൽ വിശദീകരിക്കുന്നത് ഇപ്രകാരമാകുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതെ, പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യൻ ആത്മീകമായി മരിച്ച അവസ്ഥയിലാണ്. മൂന്നാമത്തെ മരണം നിത്യമായ മരണമാകുന്നു. അതായത് ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടാണ്. ഇതത്ര വെളിപ്പാട് പുസ്തകം 20:14 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ മരണം. ഇവിടെ പൗലോസ് ശാരീരിക മരണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരൊക്കെ ദുഃഖിക്കുന്നതും അതുമൂലമാണല്ലോ. ആത്മീകമായി മരിച്ചവരെക്കുറിച്ച് ഭൗതികമായി മാത്രം ചിന്തിക്കുന്ന മനുഷ്യന് യാതൊരു ഭാരവുമില്ല എന്നതാണ് പരിതാപകരമായ സ്ഥിതി. ശാരീരികമായി മരിക്കുന്ന വിശ്വാസികളെക്കുറിച്ച് നാം ദുഃഖിക്കാതിരിക്കേണ്ടതിന്റെ കാരണം പൗലോസ് പറയുന്നത് യേശുവിൽ നിദ്ര കൊള്ളുന്നവർ അവരെ ദൈവം യേശുവോടുകൂടെ വരുത്തും എന്നത്രേ. മരണം വിശ്രമമാകുന്നു. ഒരു ദൈവവൈതൽ മരണത്തെ ഭയപ്പെടേണ്ടതില്ല. ഈ സത്യം ഗ്രഹിച്ചതുകൊണ്ടാണ് വിശുദ്ധന്മാർ മരണത്തെ വെല്ലുവിളിച്ചിരുന്നത്. പൗലോസ് ചോദിച്ചത് ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളെവിടെ എന്നത്രേ. ഒരു വിശുദ്ധൻ നിദ്ര കൊള്ളുന്നത് യേശുവിലാകുന്നു. ഇന്ന് അനേകരും കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പരസ്യം ചെയ്യാറുണ്ട്. സുഹൃത്തെ, കർത്താവിൽ നിദ്ര പ്രാപിക്കണമെങ്കിൽ കർത്താവിൽ ജീവിക്കണം. കർത്താവിൽ ജീവിക്കണമെങ്കിൽ കർത്താവിൽ ജനിക്കണം. ഏതെങ്കിലും സഭയുടെയോ സംഘടനയുടെയോ അംഗമായിരുന്നത് കൊണ്ട് മാത്രം കർത്താവിൽ നിദ്ര കൊള്ളുവാൻ കഴിയുകയില്ല. എന്തെങ്കിലുമൊക്കെ കൂദാശകളിലൂടെ പോയെന്നത് കൊണ്ട് മാത്രവും കർത്താവിൽ നിദ്ര കൊള്ളുവാൻ സാധ്യമല്ല. ഒരു വിധത്തിലും തെറ്റിദ്ധരിക്കരുത് സുഹൃത്തെ. അടുത്ത വാക്യം വിശദീകരിക്കുന്നത് 15 വാക്യം, അത് നാം കാണുമ്പോൾ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ വചനത്താൽ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ പൗലോസ് അവരുടെ ചോദ്യങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള മറുപടിയാണ് കൊടുക്കുന്നതെന്നുള്ള ഉറപ്പ് നൽകുകയാണ്. ആ വിശ്വാസികൾ തങ്ങളുടെ ഇടയിലെ പ്രിയപ്പെട്ടവർ ഉൾപ്രാപണത്തിന് മുൻപ് മരിച്ചുപോയി എന്ന കാരണത്താൽ ഭാരപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവർക്ക് ഉൾപ്രാപണത്തിൽ പങ്കുണ്ട് എന്നാണ് പൗലോസ് അവരെ അറിയിക്കുന്നത്. വാസ്തവത്തിൽ മരിച്ചവർ ജീവിച്ചിരിക്കുന്നവർക്ക് മുൻപ് പോകുന്നതാണ്. ഇതൊക്കെ നൊടിയിടയിൽ സംഭവിക്കുന്നു. നമ്മുടെ പ്രത്യാശ എത്ര വലുതാണെന്ന് ഓർക്കണം. 16 വാക്യത്തിൽ നാം കാണുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കർത്താവ് താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അവൻ ദൂതന്മാരെ അയക്കുകയല്ല ചെയ്യുന്നത്, കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചേർക്കുവാനായി ദൂതന്മാരെ ഭൂമിയുടെ 4 കോണുകളിലേക്കും അയക്കും. അവൻ ഇസ്രായേല്യരും ജാതികളുമായ വലിയൊരു കൂട്ടം അവൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കും. എന്നാൽ സഭയുടെ ഉത്പ്രാവണവുമായി ബന്ധപ്പെട്ട് ദൂതന്മാരുടെ ശുശ്രൂഷ ഒന്നുമില്ല. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതന്മാർ അറിയിച്ചു, എന്നാൽ എങ്ങനെയാണ് അവനെക്കുറിച്ച് അറിയിച്ചത്? ദാവീദിൻ്റെ പുത്രനായി, ഒരു പുതിയ രാജാവായി. അതെ, അവനെ ഒരു രാജാവായിട്ടാണ് അറിയിച്ചത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയാണെന്നത്രേ വിദ്വാൻമാർ ചോദിച്ചത്. ഇതിന് വിപരീതമായി പെന്തക്കോസ് നാളിൽ സഭ സ്ഥാപിതമായപ്പോൾ അവിടെ ദൂതന്മാർ ആരുമില്ലായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഇറങ്ങി വന്നു. തൻ്റെ സഭയെ ഭൂമിയിൽ നിന്നും എടുക്കുമ്പോൾ കർത്താവ് തന്നെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ദൂതന്മാരാരും അപ്പോൾ ഉണ്ടാകുകയില്ല. ഇസ്രായേലുമായുള്ള ബന്ധത്തിലാണ് ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സഭയുമായുള്ള ബന്ധത്തിലല്ല. അവൻ ഗംഭീര നാദത്തോടെയാണ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത്. അത് ആജ്ഞയുടെ ശബ്ദമാണ്. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്ന് ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ അതേ ശബ്ദമാണ് അവിടെയും ഉണ്ടാകുന്നത്, പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്ന് നാം വായിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ ചില പ്രസ്താവനകളുടെ വെളിച്ചത്തിൽ എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ചിലരിരിപ്പുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ ഞാൻ പറയട്ടെ, കർത്താവ് സഭയെ ചേർക്കുവാൻ വരുന്നതുമായി ബന്ധപ്പെട്ട് ദൂതന്മാരുടെ പ്രവർത്തനം ഒന്നും ഇല്ല എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ. അപ്പോൾ തന്നെ ഈ പ്രധാന ദൂതന്റെ ശബ്ദം എന്താകുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ ശബ്ദം തന്നെയാണ്. പ്രധാന ദൂതന്റെ ശബ്ദം പോലെയുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ അവൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഗുണമാകുന്നു ഇവിടെ കാണിക്കുന്നത്. ആ ശബ്ദത്തിലെ അധികാരം, പ്രഭാവം, രാജകീയത്വം, അതെ, ദൈവപുത്രൻ്റെ ശബ്ദം സകലത്തെയും നടുക്കുന്നതാണ്. ദൈവത്തിൻ്റെ കാഹളത്തോടും എന്ന് നാം വായിക്കുന്നു. അവൻ്റെ വരവെങ്കൽ കാഹളങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണോ ഇവിടുത്തെ അർത്ഥം? അതല്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാഹളം പോലുള്ള അവൻ്റെ ശബ്ദമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചിലർ ചിന്തിച്ചേക്കാം, ഞാൻ അതിര് കടന്ന് ഊഹിക്കുന്നു എന്ന്. എന്തിനാണ് ഊഹിക്കുന്നത്? നമുക്കത് ഉറപ്പാക്കിക്കളയാം. വെളിപ്പാട് പുസ്തകം 1:10-11 വാക്യങ്ങളിൽ പത്മോസ് ദ്വീപിൽ നാട് കടത്തപ്പെട്ട് കഴിഞ്ഞിരുന്ന യോഹന്നാൻ എഴുതി, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, ആത്മാവിലായി. കാഹള തുല്യമായ ഒരു മഹാശബ്ദം എൻ്റെ പിന്നിൽ ഞാൻ കേട്ടു. അതാരാകുന്നു എന്ന് കാണുവാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കി. അവൻ കണ്ടത് തേജസ്കരിക്കപ്പെട്ടവനായ കർത്താവിനെയാണ്. കാഹളതുല്യമായ ശബ്ദം തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെതായിരുന്നു. ഗബ്രിയേൽ തൻ്റെ കയ്യിൽ ഒരു കൊമ്പ് പിടിച്ചിരിക്കുന്നു എന്നോ ഒരു കാഹളമൂതുന്നു എന്നോ ഒക്കെയുള്ള തെറ്റിദ്ധാരണകൾ കളയേണ്ട കാലം കഴിഞ്ഞു. ഗബ്രിയേലിന് ഒരു കാഹളമുണ്ടെന്ന് പോലും ഞാൻ കരുതുന്നില്ല. അഥവാ അവന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അവനത് ഊതേണ്ട കാര്യമൊന്നും ഇവിടെയില്ല. കർത്താവിന് ഈ കാര്യത്തിൽ ഗബ്രിയേലിന്റെ ആവശ്യമില്ല. ലാസറിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കുവാൻ ഗബ്രിയേൽ വന്ന് തന്നെ സഹായിക്കണമെന്ന് കർത്താവ് ചോദിച്ചില്ലല്ലോ. അങ്ങനെ കർത്താവ് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മഹാമണ്ടത്തരമില്ലേ? ഈ കാര്യത്തിൽ കർത്താവിന് ആരുടെയും സഹായമില്ല. അവൻ തൻ്റെ സഭയെ വിളിക്കുമ്പോൾ അവരുടെ ശരീരങ്ങൾ ശവക്കുഴികളിൽ നിന്നും പുറത്തു വരും. ഇവിടെ വീണ്ടും പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമെന്നത്രേ. ഇനിയും 17 വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും എന്നത്രേ. എടുക്കപ്പെടുമെന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കുക. പെട്ടെന്ന് എടുക്കപ്പെടുക, തട്ടിയെടുക്കുക, ഉയർത്തിക്കൊണ്ടു പോകുക, ഉൾപ്രാവണം എന്നൊക്കെയാണ് ഇവിടുത്തെ ചിന്ത. ഈ പറഞ്ഞതൊക്കെ വളരെ ക്രമമായും ചിട്ടയായും നടക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ്. മരിച്ചവർ ആദ്യം ഉയർക്കും. ഇതാ, സ്തേഫാനോസ് കല്ലറയിൽ നിന്നും പുറത്തു വരുന്നു. ഒരുപക്ഷെ അവനായിരിക്കും ആ വലിയ സംഘത്തിന്റെ മുൻപിൽ, കാരണം അവനായിരുന്നല്ലോ ആദ്യത്തെ രക്തസാക്ഷി. അതിന് പിന്നാലെ ഇതാ അപ്പസ്തോലന്മാർ, കോടിക്കണക്കിന് വിശുദ്ധന്മാർ. അതെ, ക്രിസ്തുവിന് വേണ്ടി ജീവൻ നൽകിയ കോടികൾ. നൂറ്റാണ്ടുകളിലൂടെ അവർ അങ്ങനെ മുൻപോട്ട് വരും. ഒടുവിലായി, അഥവാ നാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നാം ആ സംഘത്തിന്റെ വാലറ്റത്ത് കാണും. സഭയുടെ പ്രധാന പങ്ക് മരണവാതിലിലൂടെ അകത്തു പ്രവേശിച്ചു കഴിഞ്ഞു. അങ്ങനെ എടുക്കപ്പെടുന്നവർ കർത്താവിനോടുകൂടെ എപ്പോഴും ഇരിക്കുമെന്ന് പൗലോസ് പറയുന്നു. 18 വാക്യം കൂടി ഞാൻ വായിക്കാം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ഭീഷണിപ്പെടുത്തുവാനാണോ പൗലോസ് പറയുന്നത്? ഒരിക്കലുമല്ല. തൻ്റെ ഏറ്റവും നല്ല ആശ്വാസ വചനങ്ങൾ, എൻ്റെ ബൈബിളിൽ പറയുന്നത് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. സാധാരണ നാം കേൾക്കാറുള്ളത് പോലെ ഈ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുവാനല്ല, പിന്നെയോ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക എന്നത്രേ. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ ആശ്വാസം കൊള്ളുവാൻ സാധിക്കുന്നു? ജീവിതത്തിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ ആശ്വസിക്കുവാൻ പ്രത്യാശിക്കുവാൻ വകയുണ്ട്. താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് ഭയപ്പാടോടുകൂടെ കാത്തിരിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ഈ വചനങ്ങൾ താങ്കളെ ആശ്വസിപ്പിക്കുവാൻ മതിയായത്. ദൈവരങ്ങളിലേക്ക് അതിനായി താങ്കളെ സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ